അബ്രഹാമിന് ലഭിച്ച വിളിയും തിരഞ്ഞെടുപ്പും നിമിത്തം അബ്രഹാം ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി. കാണിപ്പാനിരിക്കുന്ന ദേശം താൻ കണ്ടിട്ടില്ല, ഏതാണെന്ന് തനിക്ക് അറിയത്തുമില്ല. എങ്കിലും ദൈവത്തെ സേവിപ്പാൻ മനസ്സുവെച്ചു യാത്ര പുറപ്പെട്ടു. താൻ എത്തിച്ചേർന്ന സ്ഥലത്ത് യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ കൂടാരം മാറ്റി മാറ്റി അടിച്ച് ദൈവത്തെ ആരാധിച്ച് നിലകൊണ്ടതായ അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. പഴയ നിയമ കാലയളവിൽ ഉടമ്പടി ഉറപ്പാക്കുന്നത് യാഗമൃഗങ്ങളെ പിളർന്ന് പിളർക്കപ്പെട്ടതായ മൃഗത്തിൻ്റെ നടുവിൽ കൂടി കടന്ന് ഉടമ്പടി ഉറപ്പിക്കുക പതിവായിരുന്നു. എന്നാൽ അബ്രഹാം കൊണ്ടുവന്നതായ യാഗത്തിൽ ദൈവവും കടന്നു വന്നില്ല, അബ്രഹാമും നടകൊണ്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അഗ്നി അതിലേ കടന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കടന്നുപോയപ്പോൾ അതിൽ ലഭിച്ച നന്മയെന്ന് പറയുന്നത് ഗാഢനിദ്രയും അതേ ഭീതിയുമായിരുന്നു. ഗാഢനിദ്രയും ഭീതിയുമായിരുന്നു. അവൻ്റെ നാമനിമിത്തം നാം വിട്ടൊഴിഞ്ഞ് കർത്താവിനെ സേവിപ്പാനായി ഇറങ്ങിത്തിരിച്ചവരാണ്. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. നമ്മെ എവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു? ബലമുള്ള പാറമേൽ നിർത്തിയിരിക്കുക. പ്രൈസലോ, ദൈവത്തിന് സ്തോത്രം. യെരുശലേമിൽ നിന്ന് ഒരു മനുഷ്യൻ വിശാലതയ്ക്ക് വേണ്ടി യെരിഹോവിലേക്കാണ് പോയത്. യെരുശലേമിൽ നിന്ന് 3000 അടി താഴ്ചയിലാണ് യെരിഹോ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. യാത്രയിൽ അപകടങ്ങൾ നേരിടാമാകുന്ന സ്ഥലത്തുകൂടെയാണ് സഞ്ചരിച്ചത്. 30 മൈൽ ദൂരമേ ഏകദേശമുള്ളൂ. എങ്കിലും ഈ യാത്രയിൽ പതിയിരിപ്പുകാരുണ്ട്, അതുപോലെ കള്ളന്മാരുടെ ഗുഹയുണ്ട്. സന്തോഷകരമായി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. യെരുശലേമിൽ ഒന്നിനും കുറവില്ല. എന്നാൽ കുറേ കൂടെ വിശാലതയ്ക്കാണ് താൻ യാത്ര പുറപ്പെട്ടത്. യാത്രയിൽ നേരിട്ട അപകടം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പുരോഹിതൻ അതിലെ വന്നു. പുരോഹിതന് കനിവ് തോന്നിയില്ല. പ്രവാചകൻ അതിലെ വന്നു. പ്രവാചകനും കനിവ് തോന്നിയില്ല. ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. പ്രവാചകന്മാർക്കും വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നല്ല ശബരിയക്കാരൻ വന്നു. പ്രൈസ് ദി ലോർഡ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ജഡാവതാരം സ്വീകരിച്ച താണലോകത്തിലേക്ക് വന്നു. നമ്മുടെ പാപത്തെ വഹിച്ച് കാൽവടിയുടെ ഉന്നതങ്ങളിൽ മരക്കുരിശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കൈകാലുകൾ ഇരുമ്പാടികൾക്ക് ഏൽപ്പിക്കപ്പെട്ടവനായി അർത്ഥപ്രാണനായി മുഖമെല്ലാം വിരൂപമായി, അത് വിരൂപമാക്കപ്പെട്ടവനായി, മുതുക ഉഴുവുചാലുകൾ പോലെ കീറപ്പെട്ടവനായി, മാർവ് കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, സകലവും നിർവഹിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം തോളിന്മേൽ തലചായിച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തവന് നമ്മോട് കനിവ് തോന്നി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവന്റെ നിണമാണ് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും നമ്മോട് കനിവ് തോന്നിയില്ല. മാതാപിതാക്കളെ കൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങൾക്ക് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സാധിച്ചില്ല. നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ട്, അവർക്കാർക്കും നമ്മെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മോട് കരുവ് തോന്നിയത് നമ്മുടെ അരുമനാഥനായ കർത്താവിന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട അതെ ഒരു പാതയിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, എൻ്റെ സ്വദേശത്തിനടുത്ത് ഹിന്ദുക്കൾ കുളിച്ചുകൊണ്ടിരുന്ന ഒരു കുളമുണ്ടായിരുന്നു. കാലക്രമേണ അത് കരവെള്ളം വന്നിറങ്ങി കുറേ ഭാഗങ്ങൾ കരയായി തീർന്നു. എന്നാൽ കുറച്ച് ഭാഗങ്ങൾ അന്ന് കുഴഞ്ഞ ചേറും കുഴിയുമായി കിടക്കുകയായിരുന്നു. എന്നാൽ അതിൽ ഈ വഞ്ചി നല്ലതുപോലെ കിളിർക്കും. കൊയ്ത്തുകാലം കഴിഞ്ഞാൽ കന്നുകാലികളെ മേയുവാനായിട്ട് പാടത്ത് അഴിച്ചു വിടുന്നതായ ഒരു പതിവുണ്ട്. അങ്ങനെ അഴിച്ചുവിട്ട കൂട്ടത്തിൽ എങ്ങനെയോ തീറ്റി തിന്ന് തിന്ന് ഒരു പോത്ത് ആ ചെളിക്കുണ്ടിൽ അകപ്പെട്ടു. അതിനെ വലിച്ചു കയറ്റുവാനായിട്ട് നാട്ടുകാർ പരിശ്രമിച്ചു. കഴുത്തിലെ കയറൊക്കെ ഇട്ട് ഇങ്ങനെ ചെളിക്കകത്തുകൂടെ വലിച്ച് അതിനെ കരകയറ്റിയ സന്ദർഭം അതിൻ്റെ ഒരു കാല് അത് തിരിഞ്ഞുപോയി. അതിനെ പിന്നെ വളർത്തുവാനായിട്ട് പറ്റുകയില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ അവൻ കയറ്റിയപ്പോൾ നമ്മുടെ തൊലിക്ക് പോലും ഒരു പോറൽ സംഭവിക്കാതെ, പ്രൈസ് ദി ലോർഡ്, ദൈവം പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. ആയിരത്തി തൊള്ളായിരത്തി 1968 ഒരു പാപിയായി നിലകൊണ്ട എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ദർശനം പ്രാപിപ്പാനിടയായി തീർന്നു. ദൈവത്തെ സേവിപ്പാൻ മനസ്സുവെച്ചതുകൊണ്ട് കുടുംബത്തിൽ വളരെ പ്രതികൂലങ്ങളുണ്ടായി. കുടുംബത്തിൽ നിന്ന് ഇറക്കിവിട്ടു. ഉപദ്രവങ്ങൾ അവരെ ചെയ്തു. പട്ടിണിയിട്ടു. വസ്ത്രങ്ങൾക്കൊക്കെ വളരെ ദുർലഭമായി തീർന്നു. വീട് വിട്ട് ഇറങ്ങിയ അവസരത്തിൽ ആരും സഹായത്തിനില്ലാത്ത ഒരു പരിസ്ഥിതി ഉണ്ടായി. വളരെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായ ഒരു കാലയളവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ ഈ കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ച് അതേ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്? അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നാം കാണാത്തതായ ഒരു മനോഹര ദേശം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നാം വിശ്വാസത്താൽ കാണുന്നത് കൊണ്ടാണ് കഷ്ടനഷ്ടങ്ങൾ നമ്മെ തളർത്തിക്കളയാത്തത്. ഹല്ലേലൂയ. കഴിഞ്ഞയാഴ്ചയിൽ നേരിടാമായിരുന്ന എല്ലാ വിപത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ തന്നു. എൻ്റെ ഭാര്യയുടെ ഒരു ഉപ്പാപ്പന് ഈ കഴിഞ്ഞ ദിവസത്തിൽ ജോലിക്കാരോടുകൂടെ നിന്ന് അതെ സമയങ്ങൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം നിന്ന് പൊസിഷനിൽ നിന്ന് ഒന്ന് തിരിഞ്ഞപ്പോൾ വളരെ താഴ്ചയുള്ളതായ കട്ടിത്തറയിലേക്ക് വീണു. തൻ്റെ ജീവിതം അതോടുകൂടെ അവസാനിച്ചു. എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും വഴിക്ക് വെച്ച് തന്നെ മരിച്ചുപോയി. മോർച്ചറിയിൽ ഇരിക്കുക, ചൊവ്വാഴ്ചയ അടക്കം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്ത് നിർണയിപ്പാൻ കഴിയും? വഴിമധ്യത്തിലാണോ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നതെന്ന് അറിയുവാൻ ആർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ആരാധിപ്പാനാണ് കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, പടചേർത്തവനെ പ്രസാദിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ ആരാധന, നാം ഇവിടെ പരദേശികളാണെന്ന് ഉള്ള നിലയിലായിരുന്നു വിശുദ്ധ പിതാക്കന്മാർ ആരാധിച്ചത്. നാം ഇവിടെ പരദേശികളാ. നമുക്ക് സ്ഥായിയായിരിക്കുന്നത് ഒന്നും ഇഹത്തിലില്ല. കാണുന്നതെല്ലാം താൽക്കാലികമാ. എത്ര നിലകൾ ഉണ്ടായിരുന്നാലും കൊള്ളാം. അതിനകത്തേക്കും എന്ത് ചെയ്യും? മൃത്യു വരും, മൃത്യു വരും. എപ്പോഴാണ് എന്ന് നമുക്കറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ശരിയാ. എന്നാൽ നാം ഇവിടം വിട്ടുപോകേണ്ടവരാണ്. നാം ഇവിടെ അതെ സ്ഥിരവാസികളല്ല, നാം ഇവിടെ പരദേശികളാ. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയാണ് കർത്താവിനെ സേവിച്ചത്. അവരോ അധികം നല്ലതിനെ, സ്വർഗമായതിനെ തന്നെ കാംക്ഷിച്ചതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചിരുന്നില്ല എന്നാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. ദൈവം അതെ അവരെ വിളിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ദർശനം അതായിരുന്നു, ഇവിടെ പരദേശികളാണ്. കായിനും ഹാബേലും ഒന്നേ ആരാധിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടി ആരാധന അവരുടേത് അവസാനിച്ചു. നാം ആരാധനയിൽ കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശരീരത്തോടുകൂടെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ആരാധനയാണോ എന്ന് നമുക്ക് സന്ദേഹമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ദൈവത്തെ ആരാധിച്ച് ശരീരത്തിലും ആത്മാവിലും സന്തോഷവും അനുഗ്രഹവും പ്രാപിച്ചവരായി വേണം അത് തിരുസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നാം നമ്മുടെ ചിന്തകളെ ദൈവം മുൻപാകെ അത് ഉയർത്തണം. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 3:1 വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നാം ആരാധനയ്ക്കടിയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ചിന്താമണ്ഡലം ഉയരത്തിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. മറ്റെങ്ങും പോകരുത്. മറ്റെവിടെങ്കിലും പോയാൽ ആരാധന നമുക്ക് സുഗ്രാഹ്യമായി തീരുകയില്ല, സന്തോഷമായി ഭവിക്കുകയില്ല. നാം ദൈവ സന്നിധിയിൽ വന്നിരിക്കാൽ നമ്മുടെ എല്ലാ ചിന്തയും അത് ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം. അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അടുത്തത് നിങ്ങളുടെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ആത്മീയമായി ആരാധിച്ച് നമ്മുടെ ഈ മൺകൂടാരം പൊളിയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അത് തേജസ്കരിക്കപ്പെട്ടതായ ഒരു ശരീരം അത് ഇവിടെ നിന്ന് തേജസ്കരിക്കപ്പെട്ടതായ ഒരു ശരീരത്തിൽ ഇവിടെ നിന്ന് എടുക്കപ്പെടും. കൊലോസ്യ തെസ്സലോനിക്കയ ലേഖനം 4:16 വായിക്കുന്നത് പോലെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ സേവിക്കുന്നത്. വിശുദ്ധ പിതാക്കന്മാർ അവരിൽ നിക്ഷിപ്തമായിരുന്ന ആ ദർശനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ്യ. ആ ദർശനത്തോടുകൂടെയാണ് കൃപായുഗത്തിൽ കർത്താവിനെ ആരാധിച്ച് നാം നിലകൊള്ളുന്നത്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുമ്പോൾ 5-ാം സങ്കീർത്തനം മുതൽ 7-ാം സങ്കീർത്തനം വരെ നാം ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കൃപയുടെ ബഹുത്വത്താലാണ് ദൈവത്തെ ആരാധിച്ചതെന്ന്. ഇന്ന് പകൽക്കാലം നമ്മോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ അത് രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാണ്, സ്നാനപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്, നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ്യ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, നാം ശേഷം മനുഷ്യരെ പോലെ നശിച്ചു പോകേണ്ടവരായിരുന്നു, എന്നാൽ ദൈവം നമ്മെ ഇത്രത്തോളം നിലനിർത്തിയല്ലോ. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ്യ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ ദൈവം മറക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. സകല ജഡവും അതേ വെള്ളത്തിൽ നശിച്ചപ്പോൾ സകല ജഡവും ശിക്ഷാവിധിക്ക് പാത്രീഭൂതരായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, നശിച്ചു പോകാതിരിപ്പാൻ പെട്ടകത്തിലുണ്ടായിരുന്ന നോഹയും കുടുംബത്തെയും ദൈവം ഓർത്തവനാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ദുഷ്ടന്മാരോടുകൂടെ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളാണ്. ദൈവം നമ്മെ ദൈനംദിനം ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നേരിടുന്ന എല്ലാ വിപത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. സ്നേഹവാനായ ദൈവം നമുക്ക് നല്ലവനാണ്. ഹല്ലേലൂയ്യ. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ സകല ചിന്തകളും, അതേ ഇന്ന് പകൽക്കാലം ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉയരത്തിലേക്ക് എത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ചിന്ത മാത്രമല്ല, ചിന്തയോടുകൂടെ മനസ്സും ഉയരത്തിലേക്ക് അത് ഉയർത്തപ്പെടണം. ദൈവത്തിന് സ്തോത്രം. 25-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് യഹോവേ നിങ്കലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാധന അനുഗ്രഹമായി തീരണമെങ്കിൽ ചിന്തയും മനസ്സും ഉയരത്തിലേക്ക് ഉയർത്തണം. ദൈവത്തിന് സ്തോത്രം. ചിന്തയും മനസ്സും ഉയരത്തിലേക്ക് ഉയർത്തിയാൽ പിന്നെ കണ്ണുകൾ ദിക്കിലേക്ക് പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. കണ്ണുകൾ ഉയരത്തിലേക്ക്. 121-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ്യ. ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവത്തിൽ നിന്നാണ് നമുക്ക് ആശ്രയം വരുന്നത്. നാം ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം. നിന്റെ ചിന്താമണ്ഡലം ഉയരത്തിലേക്ക് ഉയർത്തപ്പെടണം. നിന്റെ മനസ്സ് ഉയരത്തിലേക്ക് ഉയർത്തപ്പെടണം. നല്ല മനസ്സോടുകൂടെ ആയിരിക്കണം കർത്താവിൻ്റെ മേശയിൽ കൈ നീട്ടേണ്ടത്. ഹല്ലേലൂയ്യ. ആരാധന അതെ ഒക്കെ നടക്കുന്നെങ്കിലും അബ്രഹാം ആരാധനയിൽ വളരെ പരിചയമുള്ള ആളാണല്ലോ. ആരാധിച്ച് ഇങ്ങനെ വളരെ പരിചയമുള്ള ആളാണെങ്കിലും അല്പമായിരിക്കുന്ന അതേ കാര്യത്തിൽ ആ തോൽവി സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള തോൽവി നമ്മുടെ ഭാഗത്തുണ്ടോ എന്ന് നാം നോക്കണം. വലിയവയൊക്കെയും താനെ പിളർന്നു, ചെറിയവ എന്ന് പറയുന്ന പക്ഷികളെ പിളർക്കാതെ ഇരുന്നു. അത് ദൈവസന്നിധിയിൽ വലിയ തെറ്റായിപ്പോയി. വലുതായാലും ചെറുതായാലും ദൈവം പാപമായിട്ട് അതൊക്കെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മുടെ വാക്കിൽ ആണ് തെറ്റുപറ്റിയതെങ്കിൽ ആ വാക്കിൽ നാം എന്ത് ചെയ്യണം? ക്രമം വരുത്തണം. ദൈവത്തിന് സ്തോത്രം. ഉപ്പിനാൽ രുചിയുള്ളതും കൃപയോടുകൂടിയ വാക്കുകളും ആയിരിക്കണമെന്ന തിരുവചനത്തിൽ വായിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും നിലയിൽ അതേ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഒരു വാക്കുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുപോലും പരിഹാരം വരുത്തണം. ദൈവത്തോടും അത് മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയിൽ ആയിരിക്കണം കർത്താവിൻ്റെ മേശയിൽ നാം സംബന്ധിക്കേണ്ടത്. ഹല്ലേലൂയ. ആകയാൽ അബ്രഹാമിന് വളരെ പരിചയമുള്ള ആളാണെങ്കിലും ദൈവത്തിന് സ്തോത്രം തെറ്റുപറ്റി. അതുകൊണ്ടാണ് യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്. മോശ ദൈവത്തിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു. മോശയെ ദൈവം തന്നെയാണ് അതിനുവേണ്ടി നിയോഗിച്ചത്. ഒക്കെ ശരിയാണ്, ഒരിക്കൽ ദൈവം പറഞ്ഞു പാറ അടിക്കാന്. അവൻ പാറ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, ജനമെല്ലാം അതിൽ നിന്ന് കുടിച്ച് തൃപ്തി പ്രാപിച്ചു. രണ്ടാമത്തെ പ്രാവേശ്യം അത് രഫീദീപിൽ വന്നു, അവിടെയും വെള്ളമില്ലാതെ ജനം ഭാരപ്പെട്ടപ്പോൾ മോശയെ അത് വളരെ നിർബന്ധിച്ചു. മോശയുടെ നേരെ അവർ പിറുപിറുത്തു. ആ പിറുപിറുപ്പിൻ്റെ ഭാരം നിമിത്തം ദൈവത്തോട് അപേക്ഷിച്ച് അനുസരിച്ച് ദൈവം പറഞ്ഞു മോശയെ പാറയോട് കൽപ്പിക്ക്. മോശ ആ പഴയ നിലയിൽ പാറ എന്ത് ചെയ്തു? ഒന്നല്ല രണ്ട് പ്രാവശ്യം അടിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തനുഭവമുണ്ടായി? കനാൻ ദേശം കാണാനേ സാധിച്ചുള്ളൂ, പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അല്പം മതി, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. ദൈവത്തിന് സ്തോത്രം. അത് നമ്മെ ലാക്കിലേക്ക് എത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ തോൽവി അതിന് ഘടകവിരുദ്ധമായി തീർന്നാൽ ദൈവത്തിന് സ്തോത്രം, നാം എത്തേണ്ട സ്ഥാനത്ത് എത്തുകയില്ല എന്നുള്ളത് ദൈവമക്കളെ നാം ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അത് നാം ദൈവത്തെ സേവിക്കണം. അതാണ് നമുക്ക് അനുഗ്രഹമായിരിക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചു, അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തോൽവി മാത്രമല്ല, അതുകൊണ്ട് അത് ജനത്തിലും അതേ വിഷമങ്ങൾ ഉണ്ടായതായിട്ട് തിരുവചനത്തിൽ രേഖയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളായിരിക്കുന്ന നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. നല്ല കർത്താവിനെ ആരാധിപ്പാൻ ഒരു പകൽക്കാലം കൂടെ സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നല്ല അവസരം ദൈവസന്നിധിയിൽ നിന്ന് ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നാം ആത്മാവിലും ശരീരത്തിലും ബലപ്പെട്ടവരായി അത് തിരുസന്നിധിയിലേക്ക് തിരുസന്നിധി വിട്ട് ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.